السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودر مالي പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനം, ആ ആയത്തും അതിന്റെ വിശദീകരണവും സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടൊക്കെ മുസാഫുണ്ട്, ഒരു ഓരോ മുസാഫ് എടുത്ത കയ്യിൽ പിടിച്ചാൽ നമുക്ക് ഓതാൻ പറ്റും, ആരെങ്കിലും എടുത്താൽ മതി. സൂറത്തുൽ ബഖറ 255, പേജ് നമ്പർ 42-ാമത്തെ പേജ്, പേജ് 42, അല്ല 255. ആയത്തുൽ കുർസി, ഇത് കേട്ട ആൾക്കാരുണ്ടാവും, പഠിച്ച ആൾക്കാരുണ്ടാവും. ഈ ആയത്ത് കാണാതെ അറിയുന്ന ആൾക്കാർക്കൊന്ന് കൈവക്കി. ആയത്തിൽ കുറിച്ച് ആ കുറെ ആളുകൾക്ക് അറിയാം, മാഷാ. ആദ്യം നമുക്ക് നോദി നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഓടി ഓടി لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يئوده حفظهما وهو العلي العظيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه،
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم.
امام مسلم روایت ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മാഅ അഅലമു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയുമോ? അപ്പൊ സഹാബിന്റെ മറുപടി, അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് ഏറ്റവും അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും, യാ അബൽ മുൻദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മാഅ അഅലം, നിന്റെ അടുക്കലുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റവും മഹത്തായ ആയത്തേതാണ് എന്ന് നിനക്കറിയുമോ? വീണ്ടും ചോദിച്ചു. ഖാല ഖുൽതു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ ആ സഹാബി പറഞ്ഞു, ഈ ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്താണ്. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വാക്കാണ്. ഖുർആൻ മൊത്തത്തിൽ അള്ളാഹുവിന്റെ കലാം എന്നുള്ള നിലക്ക് മഹത്വമേറിയതാണ്. എന്നാൽ അതിലെ ചില സൂറത്തുകൾക്ക് അതേപോലെ ചില ആയത്തുകൾക്ക് മറ്റ് ആയത്തുകളിൽ നിന്നും സൂറത്തുകളിൽ നിന്നും പ്രത്യേകതയും സവിശേഷതയും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം മഹത്തരമാണ്, ചിലതിന് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോ ആഴ്ചയിലെ എല്ലാ ദിവസവും ഒരുപോലെയാണ്, പക്ഷെ ഒരു ദിവസത്തിന് അത് ഏറ്റവും ഹൈറായ ദിവസമാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? വെള്ളിയാഴ്ച. മാസങ്ങൾ 12 ആണ്. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ്, മുഹറം. മുഹറത്തിലാണ് ഉള്ളത്, അതിന്റെ നോമ്പിന്റെ സമയമാണ്. ഇതുപോലെ പല സംഗതികൾക്കും സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ആ കൂട്ടത്തിൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഏറ്റവും മഹത്തായ ആയത്ത് മഹാനായ എന്ന് പറയും. അതുപോലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത്, അപ്പൊ 6000-ൽ വരുന്ന ആയത്തുകളിൽ മഹത്വമേറിയ ആയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആയത്താണ് ഈ വചനം. ഇതിന് ആയത്തുൽ കുർസി, കുർസിയിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് എന്നും പറയപ്പെടാറുണ്ട്. കാരണം കുർസിയിനെ സംബന്ധിച്ച് ഈ ആയത്തിൽ വസിയ കുർസിയുഹു എന്ന ഒരു പരാമർശമുണ്ട്. അള്ളാഹുവിന്റെ കുർസിയിനെ സംബന്ധിച്ച് പറയുന്നു. അഅലമു സൂറ, ഏറ്റവും മഹത്വമേറിയ സൂറത്ത് ഏത്? ഫാത്തിഹ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചോദിച്ച് നബി മറുപടി നൽകിയ ഒരു വിഷയമാണ്. അഅലമു സൂറ, ഏറ്റവും മഹത്വമേറിയ സൂറത്ത്. ഇന്നലെ രാവിലെ ഇവിടെ പഠിപ്പിച്ചു തോന്നുന്നു, സൂറത്തുൽ ഫാത്തിഹ അല്ലേ ഓതാൻ? അർത്ഥം പറഞ്ഞു അല്ല, ഓതുന്നത് പഠിപ്പിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന്, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ആയത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഈ പറയുന്ന സൂറത്തുൽ ബക്കറയിലെ 285-ാമത്തെ ആയത്തായ ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന ആയത്താണ്. അതിന്റെ അർത്ഥം ഒന്ന് നോക്കുക. നേരത്തെ യാസീൻ സലായി 10 മിനിറ്റ് തന്നെ കുറച്ചും കൂടെ നീളൂ, ധൃതിയുള്ള ആൾക്കാർക്ക് പോകാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്തുകൊണ്ടാണ് ഈ ആയത്ത് മഹത്വമുള്ള ആയത്തായത്? നമ്മൾ ശരിക്കും പഠിക്കണം. ഈ ആയത്ത് അതിന്റെ അർത്ഥവും പഠിക്കണം, ആയത്ത് കാണാതെ പഠിക്കണം. ഇത് നമ്മള് നിത്യവും ചെല്ലേണ്ടുന്ന അല്ലെങ്കിൽ ചെല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ആയത്തായ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ ഓതിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അർത്ഥം അറിഞ്ഞ് പിന്നെ യത്ലൂന കിതാബല്ലാഹി ഹഖ്ഖ തിലാവതിഹി ഓതേണ്ട മുറപ്രകാരം ഓതുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് പഠിച്ച് പ്രാവർത്തികമാക്കുന്നതാണ് യഥാർത്ഥ പാരായണം എന്ന് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹനായി ആരുമില്ല, ഇല്ലാഹുവ അവനല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന് പകരം ഇല്ലാഹുവ എന്ന് പറഞ്ഞതല്ലോ, കാരണം അല്ലാഹു ആദ്യം പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നല്ല പറയുന്നത്. ഇവിടെ അല്ലാഹു ആദ്യം പറഞ്ഞു, അപ്പൊ അതിന് പകരം അവസാനം ഹുവ എന്ന് പറഞ്ഞു. അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല, ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഇല്ലാഹുവ അവനല്ലാതെ. അപ്പൊ അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹനായി ഉള്ളൂ. എന്തുകൊണ്ടാണ് അല്ലാഹു ആരാധനക്കർഹനായത്? അൽ ഹയ്യു അൽ ഖയ്യൂമു, ഹയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതം. ഹയ്യു എന്നാൽ ജീവനുള്ളത്, ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സാധാരണ ജീവനുള്ളത് ജീവനല്ലാത്തത് നമുക്കറിയാം. ജീവനുള്ള ഏതൊരു വസ്തുവിന്റെയും ജീവൻ എന്ന് പറയുന്നത് അതിൽ സ്വന്തം അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവല്ല, അതിന്റെ പുറവുമായി അതിനൊരു ബന്ധമുണ്ട്. കാരണം ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജന്തുവിന് ജീവൻ ഉണ്ടാകുന്നു, അതിന് ജീവൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോ എനിക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്നിൽ നിന്നല്ല എന്റെ ജീവൻ, പുറത്തുനിന്ന് എവിടുന്നാണ് ആ ജീവൻ? ആര് തരുന്നതാണ്? അള്ളാഹു തരുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ ജീവിതം അല്ല ജീവൻ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? റൂ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ്. ഇപ്പൊ തലച്ചോറ് ചത്താലും അല്ലേ, ഹൃദയം നിന്നാലും ഒക്കെ ആളുകൾ പിന്നെയും പല യന്ത്രങ്ങളുടെയും സഹായത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അല്ല ജീവൻ എന്ന് പറയുന്നത്, അത് വേറിട്ടൊരു സംഗതിയാണ്. അത് നൽകുന്നത് ആരാ? അല്ലാഹു. ഇപ്പൊ ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതും എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം ഒക്കെ മനസ്സിലാവും. എന്നാൽ ജീവനുള്ള ജീവനില്ലാത്തത് കുറെ കാലം നിലനിൽക്കും, ജീവനുള്ളത് അത്ര നിലനിൽക്കുകയില്ല. ജീവൻ ഒരു കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുറത്തു പോകും. ഏതൊരു സാധനത്തിന്റെ നേരെ മറിച്ച് പിന്നെ ഭൂമി അല്ലെ പാറ കല്ല് മണല് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ലോകാവസാനം വരെ നിലനിൽക്കും. ജീവനുള്ള ഒന്നും അങ്ങനെ ബാക്കിയായിട്ടില്ല. ഒരു അറബി കവിതയിൽ കാണാം, ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ നീ നശിച്ചു പോകുമായിരുന്നു. മറ്റേ ഈജിപ്തില് കാണുന്ന സാധനല്ല അബുൽ ഹൌൽ, സിംഹ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുള്ള പാറ കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അതിനെക്കുറിച്ച് പാടിയ ഒരു കവിതയിൽ അഹമ്മദ് ഷൗക്കി പറയുന്നത് കാണാം. എന്നാൽ ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവനുണ്ട് എന്ന് പറയുന്നത് ജീവനുള്ളവനാണ് ജീവസുറ്റവനാണ് എന്ന് പറയുമ്പോ നമ്മുടെ ജീവൻ പോലെയല്ല. അള്ളാഹുവിന്റെ ജീവൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വേറിട്ട ഒരു സംഗതിയല്ല, മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നതുമല്ല. അതുപോലെ തുടക്കമോ ഒടുക്കമോ ഇല്ല. ഇല്ലേ, അതാണ് മനുഷ്യന്റെയും അള്ളാഹുവിന്റെയും ജീവൻ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന വ്യത്യാസം. അപ്പൊ അള്ളാഹു ഹയ്യാണ്, അവൻ ജീവസുറ്റവനാണ് അല്ലെങ്കിൽ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ ഒരിക്കലും മരിക്കാത്ത എന്നും ജീവൻ. കാരണം എന്താ? എല്ലാറ്റിനും ജീവൻ കൊടുക്കുന്നതാരാ? അള്ളാഹുവാണ്. അപ്പൊ പിന്നെ അള്ളാഹുവിന് ജീവനില്ലാത്ത ഒരു അവസ്ഥയോ ജീവിതത്തിന് ശേഷം മരണമുള്ള ഒരവസ്ഥയോ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ എന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂമു, ഖയ്യൂം കാമ യഖൂമു, അതുതന്നെ കാമ ബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക നിയന്ത്രിക്കുക. അൽ ഖയ്യൂം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ, ജഗന്നിയന്താവ്. ലോകത്തുള്ള എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു. അപ്പോ അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല, ഇല്ലാഹുവ അവനല്ലാതെ. ഇനി എന്തുകൊണ്ട് അല്ലാഹു ആരാധനക്കർഹനായി? അൽ ഹയ്യു അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂമു, എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അപ്പൊ അള്ളാഹുവിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാവും. എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? അള്ളാഹു അല്ലാത്ത ഒന്നും എന്നും ജീവിച്ചിരിക്കുന്നതല്ല. ജീവനുണ്ടാവും, മരിച്ചു. അപ്പൊ ജീവനില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ജീവനുള്ള അവസ്ഥ ഉണ്ട്, അതിനുശേഷം മരണമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാൻ പറ്റില്ല. കാരണം ഒന്നും എന്തല്ല, ഹയ്യല്ല, യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നതല്ല. അൽ ഖയ്യൂമു, നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ആണോ? നമ്മുടെ കുടുംബം മര്യാദയ്ക്ക് നിയന്ത്രിക്കാൻ പാപ്പക്കുമ്പക്കും സാധിക്കുന്നില്ല. കഴിയുണ്ടോ? ഓരോരുത്തരും ചോദിച്ചു നോക്കി അറിയാം. നമ്മൾ വിചാരിക്കുന്ന മാതിരി കുടുംബം മുന്നോട്ട് കൊണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഭാര്യ നടക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? കഴിയില്ല. എന്നാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ പോലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നും ലോകത്തില്ല. അപ്പൊ ഈ രണ്ട് ഗുണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നതുകൊണ്ടാണ് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവന് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെ. ലാ തഅഖുദുഹു സിനത്തുൻ, അതിലും മുസഹഫിൽ നോക്കിക്കൊള്ളി, നമുക്ക് അർത്ഥം പഠിക്കാനാ. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ബാക്കി പുരയെ പോയിട്ട് എല്ലാവരും വീട്ടിലും കുറാൻ പരിഭാഷ ഉണ്ടാവും, അടുത്ത് വായിച്ചിട്ടമ്മേനെ അർത്ഥം പഠിക്കണം. ലാ തഅഖുദുഹു, അഹദ യഅഖുദു എന്ന് പറഞ്ഞാൽ എടുക്കുക, പിടിക്കുക, പിടികൂടുക, സ്വീകരിക്കുക, അങ്ങനെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ലാ തഅഖുദു, ബാധിക്കുകയില്ല, പിടികൂടുകയില്ല, ഹു അവനെ, അള്ളാഹുവിനെ, സിനത്തുൻ, സിനത്ത് എന്നാൽ മയക്കം, വലാ നൗമുൻ, ഉറക്കവും ബാധിക്കുകയില്ല. ലാ തഅഖുദുഹു, അവനെ ബാധിക്കുകയില്ല, സിനത്തുൻ, മയക്കം. ഉള്ളതല്ല, അങ്ങനെ ആടിപ്പോലെ മയക്കം, തൂങ്ങിപ്പോവുക, അതെന്താണ്? ഉറക്കത്തിന്റെ മുന്നോടിയ. വലാ നൗമുൻ, നൗമു ഉറക്കം, ലാ നൗമു എന്നാൽ ലാ തഅഖുദുഹു നൗമുൻ, ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അപ്പൊ ജീവനുള്ള എല്ലാ വസ്തുക്കളെ പരിശോധിച്ചാലും എന്തുണ്ടാവും? അതിന്റെ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങളും ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. അത് പരിഹരിക്കാനുള്ള മാർഗമാണ് എന്ത്? ഉറക്കം. അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്, ഉറക്കം അള്ളാഹുവിന്റെ നിയമത്താണ്. ഈ ഉറക്കം മനുഷ്യനെ ഒന്ന് ഉന്മേഷവാനാക്കാൻ വേണ്ടിയാണ്. എന്നാൽ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, ജീവനുള്ളവനാണ്. എന്നാൽ അള്ളാഹുവിന് എന്തില്ല? തളർച്ചയോ ക്ഷീണമോ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. അപ്പൊ ഉറങ്ങാത്ത, മയങ്ങാത്ത, മരിക്കാത്ത, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് ആര്? അള്ളാഹു. ഇനിയിവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, എന്തിനാണ് സീനത്തുൻ, മയക്കം, പിന്നെ ഉറക്കം എന്ന് പറഞ്ഞത്? സാധാരണ ഏറ്റവും കൂടിയത് പറഞ്ഞിട്ട് പിന്നെ കുറഞ്ഞതിലേക്കല്ലേ പോകേണ്ടത്? ഉറക്കം ബാധിക്കുകയില്ല, മയക്കവും ബാധിക്കുകയില്ല എന്ന് പറയണം. പക്ഷെ ഇവിടെ മയക്കം ബാധിക്കുകയില്ല, പിന്നെ ഉറക്കം എന്ന് പറഞ്ഞു. അതെന്തിനാണ്? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, മയക്കം ബാധിക്കാത്ത ഒരാളെ പിന്നെ ഉറക്കം ബാധിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ, ബാധിക്കുകയില്ല. ചെറുത് മയക്കാണല്ലോ, മയക്കം പോലും അള്ളാഹുവിനെ ബാധിക്കുകയില്ല, എന്നിട്ടല്ലേ പിന്നെ എന്ത് ഉറക്കം? അതുണ്ടാവുകയില്ല. പിന്നെ ലാ തഅഖുദുഹു സിനത്തുൻ വനൗമുൻ എന്ന് പറയാതെ അവിടെ ഒരു ലാ ചേർത്തു, വലാ നൗമുൻ, മയക്കം ബാധിക്കുകയില്ല, വലാ നൗമുൻ, ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അപ്പൊ ആദ്യം പറഞ്ഞതിനെ ഒന്നുകൂടി ബലപ്പെടുത്തി പറയാൻ വേണ്ടിയാണ് അവിടെ ഒരു ലാ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പൊ ഇത് മൂന്നാമത്തെ കാര്യമാണ്, എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കാത്തവനാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെ ആരാധിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരെ ആരാധിക്കുന്നവരുണ്ട് അല്ലെ. ഇവരൊക്കെ ഉറങ്ങിയവരാണ്, ജീവിച്ചവരാണ്, മരിച്ചവരാണ്, ഇതൊക്കെ ഉള്ളവരാണ്. എന്നാൽ അള്ളാഹുവിന് അതൊന്നുമില്ല. പിന്നെ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദി, ലഹു അവനാണ് അല്ലെങ്കിൽ അവനുണ്ട്. മാ ഒന്ന്, ഫിസ്സമാവാതി, സമാവ എന്ന ആകാശം, സമാവാത്ത് ആകാശങ്ങൾ, മാ ഫിസ്സമാവാതി ആകാശങ്ങളിലുള്ളത് ലഹു അവനാകുന്നു, അള്ളാഹുവിനാകുന്നു. വമാ ഫിൽ അർദി, വമാ ഒന്നും, അർള് ഭൂമി, ഫിൽ അർളി ഭൂമിയിൽ, വമാ ഫിൽ അർളി ഭൂമിയിലുള്ളത്, വമാ ഫിൽ അർളി ഭൂമിയിലുള്ളതും. അപ്പൊ കൂട്ടി പറഞ്ഞാ ലഹു മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളത് അവന്റേതാണ് അല്ലെങ്കിൽ അവനുള്ളതാണ്. വമാ ഫിൽ അർളി ഭൂമിയിലുള്ളതും അവനുള്ളതാണ്. ലോകം എന്ന് പറഞ്ഞാൽ എന്താ ലോകം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ റബ്ബുൽ ആലമീൻ സർവ്വലോകങ്ങൾ. ലോകം എന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അല്ലാഹു അല്ലാത്ത എന്തെല്ലാമുണ്ടോ അതൊക്കെ എന്താണ് ആലമാണ്. നമ്മൾ ലോകം തന്നാൽ ഇങ്ങനെ പോകും നമ്മളെ മനസ്സിൽ. അപ്പൊ ആലം എന്ന അല്ലാഹു അല്ലാത്ത എന്തെല്ലാം ലോകത്തുണ്ടോ അതൊക്കെ എന്താണ് ആലം, ലോകം എന്ന് പറയുന്നതിൽ പെട്ടതാണ്. ആ പറഞ്ഞതാണ് എന്ത്? മാഫിസമാവാദിയോ മാഫില്ല. ആലം എന്ന ആകാശങ്ങൾ, ഭൂമികൾ. ഏഴാകാശം, ഏഴ് ഭൂമി. ഏഴ് ഭൂമി ഉണ്ടെന്ന് ഹദീസ് പറയുന്നു. ഏഴാകാശം ഉണ്ടെന്ന് ഖുർആനിലും പറഞ്ഞു. അപ്പൊ ഏഴാകാശങ്ങളും ഏഴ് ഭൂമിയും അതിലെന്തെല്ലാം ഉണ്ടോ അതൊക്കെയും ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്. അപ്പൊ ലോകത്ത് അള്ളാഹുവിന്റേതല്ലാതെ ഒന്നുമില്ല എന്നാ നമുക്കോ നമ്മുടേതാണ് എന്ന് പറയാൻ വല്ലതുണ്ടോ? ഇല്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരുമാകട്ടെ അവരുടേതാണ് എന്ന് പറയാൻ എന്താണുള്ളത്? ഒന്നുമില്ല. ഇപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ ചെല്ലിയ തൽബിയത്ത് അവർക്ക് പങ്കുകാരുണ്ടായിരുന്നു. അവരെന്നെ പറഞ്ഞ എന്താ ആ പങ്കുകാരൻ ആരുടേതാണ്? നിന്റേതാണ്. അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതും അള്ളാഹുവേ ആരുടേതാണ്? നിന്റേതാണ്. അപ്പൊ മനുഷ്യർക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സ്വന്തമായി ഒന്നുമില്ല. ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇനി മൻ സല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി, അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവർ ദുആ ചെയ്യാൻ പറയുന്ന ന്യായീകരണങ്ങളിൽ ഒന്ന് എന്താണ്? ഹാഉലായി ദുആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിനടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശിപാർശ ചെയ്യും. അപ്പൊ ശിപാർശ ചെയ്തിട്ട് സ്വർഗത്തിലേക്കാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, കബർശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ, പാപങ്ങൾ പുറത്തു തരാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, ഇതിനൊക്കെ ആർക്ക് കഴിയും? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഔലിയാക്കന്മാർക്ക് സാധിക്കും എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്ത പലരോടും ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ മൊയ്തീൻ ശൈഖിനെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഉഹദീങ്ങളെ കാക്കണേ, അല്ലെ, മമ്പർത്ത് തങ്ങളെ കാക്കണേ, കൊടുങ്ങാക്കാട്ടിലെ പാപ്പയെ കാക്കണേ, നാഗൂർ ഔലിയെ കാക്കണേ, ഇങ്ങനൊക്കെ ആൾക്കാർ പറയുന്നു. ഈ പറയുന്നത് എന്തിനാണ്? ഇവരൊക്കെ അള്ളാഹിനോട് പറയും, നമ്മൾ പറഞ്ഞത് ഇവര് കേൾക്കും. ഇവർ അള്ളാഹുവിനോട് പറയും ഇന്ന ആളെ അള്ളാഹുവേയും കൈച്ചിലാക്കണം, അല്ലെങ്കിൽ പിന്നെ അബ്ദുൽ ഖാദർ ജീലാനി, മൊഹിദ്ദീൻ ശൈഖ്. മൊഹിദ്ദീൻ ശൈഖ് എന്ന് പറയുന്നത് തന്നെ ശരിയല്ല, കാരണം എന്താ അയാൾക്ക് അങ്ങനെ ഒരു പേരില്ല. അത് ഒരു ഭീമമായ കെട്ടുകഥയിൽ നിന്ന് ഉണ്ടായതാണ് മൊഹിദ്ദീൻ എന്ന വാക്ക്. ശരിക്കയാളെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പൊ ഈ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മൾ പറയുന്നത് കേൾക്കും, അയാള് അള്ളാഹുവിനോട് പറയും എന്റെ ഒരു മുരീദ് കേരളത്തില് ഇങ്ങനെ ഈരാറ്റുപേട്ടയിൽ ഈ പറയുന്ന എന്താണ് തേക്കടി മുക്കിൽ ഉണ്ട്, അതുകൊണ്ട് അയാളെ നീ ഒന്ന് പറയുന്നതൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ അയാളെ സ്വർഗത്തിലാക്കണം എന്ന് മൊയ്തീൻ ശൈഖ് പറയും, അല്ലെങ്കിൽ അബ്ദുൽ ഖാദിർ ജീലാനി പറയും. അപ്പൊ ഇങ്ങനെ ശഫാഅത്ത് ചെയ്യും. ഇനി മരിച്ചു എന്നാൽ പരലോകത്ത് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാന്മാരായ ആളുകൾ പറയും. എന്നാൽ അള്ളാഹു പറയാൻ, അള്ളാഹു ചോദിക്കുന്നുണ്ട് മൻ അല്ലദി, അവിടെന്നാൽ ഇവൻ മൻ അല്ലദി, ഇങ്ങനെയുള്ള ഒരുത്തൻ ആരാണ്? എങ്ങനെയുള്ള ഒരുത്തൻ? യശ്ഫഉ, ശിപാർശ നടത്തുന്ന, ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കൽ, മൻ അല്ലദി യശ്ഫഉ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ ഉള്ള ആരാണ് ഉള്ളത്? അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് നടത്താനുള്ള ആരാണ് ഉള്ളത്? ഇല്ലാ ബിഇസ്നിഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടിയല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരുണ്ട്? അപ്പൊ എന്താ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ അനുവാദം. ഇപ്പൊ നാട്ടിൽ പല റെക്കമെൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നിങ്ങളെ ഈ നാട്ടിലുള്ള MLA പോയി പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കടലാസ് അവിടുന്ന് കിട്ടണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം രക്ഷപ്പെടണം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അയാളോട് പോയി പറഞ്ഞാൽ അയാൾ വേറൊരാളോട് പോയി പറയും, അല്ലേ? പക്ഷെ നിങ്ങളവിടുത്തെ MLA ചെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല, വേറൊരാളെ കൂട്ടും, പ്രാദേശിക നേതാവിനെ കൂട്ടും. ഈ പ്രാദേശിക നേതാവ് എം എൽ എനോട് പോയി പറയും, എം എൽ എ മുഖ്യമന്ത്രിയോട് പോയി പറയും. പക്ഷേ ആദ്യം മുഖ്യമന്ത്രിയോട് ഞാനെന്ന് ഇന്ന അങ്ങ് കണ്ട് ശുപാർശ പറയട്ടെ എന്ന് ചോദിച്ചിട്ടാണോ ശുപാർശ പറയാ? ആണോ? അല്ല അല്ല അല്ല, ഇത് നിങ്ങളെ കാണ്ടിരുന്നു, ഒന്ന് വരാൻ സമയമുണ്ട്, അപ്പൊ സമയം പറയും. അത് ഇന്ന ആക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാനാണ് എന്ന് ആദ്യം പറയോ? സമ്മതം ചോദിച്ചിട്ടില്ല. അല്ല അല്ല, അവിടെ ചെന്നിട്ട് റെക്കമെന്റ് ചെയ്യാ. അപ്പൊ റെക്കമെന്റ് ചെയ്യുമ്പോ ചിലപ്പോ ഇന്ന ആള് പറഞ്ഞതല്ലേ എന്നുള്ള എന്ത് ചെയ്യും, ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയും ചിലപ്പോ ചെയ്തു കൊടുക്കും. കാരണം ഇയാളെങ്ങനെ തട്ടുകയെന്നുള്ളത്, ഇതാണ് ദുനിയാവിലെ ശഫാഅത്തിന്റെ സ്ഥിതി. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് അള്ളാഹുവിനോട് സമ്മതം വാങ്ങാതെ ശഫാഅത്ത് നടത്താൻ സാധിക്കുകയില്ല. അപ്പൊ ഏതൊരാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയണമെങ്കിലും എന്ത് വേണം? ആദ്യം അള്ളാഹിനോട് ചോദിക്കണം, ഞാൻ ഇന്നാക്ക് വേണ്ടി ശഫാഅത്ത് പറയട്ടെ, എന്നിട്ട് അള്ളാഹു അനുവാദം തന്നാലേ എന്താക്കാൻ പറ്റുള്ളൂ, ശഫാഅത്ത് പറയാൻ പറ്റില്ല. ഇത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഞാൻ ഒരാൾക്ക് വേണ്ടി, ഇപ്പൊ ഞാൻ എന്റെ അടുത്തൊരു സുഹൃത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് പറയാൻ പറയണമെങ്കിൽ എനിക്ക് ആദ്യം എന്ത് കിട്ടണം? എന്ത് കിട്ടണം? അള്ളാഹുവിന്റെ അനുവാദം കിട്ടണം. ആ, നീ ശഫാഅത്ത് പറഞ്ഞോ. ഇനി എനിക്ക് തോന്നിയ ആളുകൾക്കൊക്കെ വേണ്ടി ശഫാഅത്ത് പറയാൻ പറ്റുമോ? അതുമില്ല. ആർക്ക് വേണ്ടിയാണ് ശഫാഅത്ത് ചോദിക്കാൻ പറ്റുക? അതിനും അള്ളാഹുവിന്റെ അനുവാദം കിട്ടണം. ഇപ്പൊ ഉദാഹരണത്തിന് മോം പിന്നെ അബ്ദുൽ ഖാദർ ജീലാനി, അല്ലെങ്കിൽ വേണ്ട മുഹമ്മദ് നബി അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി ശഫാഅത്ത് പറയാൻ അള്ളാഹുവിന്റെ അടുക്കൽ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ശഫാഅത്ത് പറയാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടണം, അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി ചോദിക്കാൻ വേറെ സമ്മതം കിട്ടണം. അപ്പോ പറയാനുള്ള ആൾക്കും ആർക്കു വേണ്ടിയാണോ ശഫാഅത്ത് അയാൾക്ക് വേണ്ടി ആവശ്യപ്പെടാനും അള്ളാഹുവിന്റെ അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശഫാഅത്ത് പറയാൻ പറ്റുള്ളൂ. ദുനിയാവിലെ ശഫാഅത്ത് അങ്ങനെയല്ല. ദുനിയാവിലെ ശഫാഅത്ത് പറഞ്ഞാൽ ശുപാർശ നടത്തുന്ന ആള് ആരോട് പറയുന്നുവോ അയാളെ സ്വാധീനിക്കാൻ പറ്റും, പക്ഷെ അള്ളാഹുവിനെ ആർക്കും സ്വാധീനിക്കാൻ പറ്റുകയില്ല. ന്യായവിരുദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായ ഒരു കാര്യത്തിലും അള്ളാഹു ആരുടെ ശഫാഅത്തും സ്വീകരിക്കുകയും ഇല്ല. അപ്പൊ പിന്നെ ശഫാഅത്ത് ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ ചിലപ്പോ ആളുകൾ പറയും ശഫാഅത്തിന് നിഷേധിക്കുന്ന ആളുകളുണ്ട്, ഇവരൊന്നും ശഫാഅത്ത് ഇല്ല എന്ന് പറയുന്നവരാണ്. ശഫാഅത്ത് ഉണ്ട്, അതാണ് അശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്നത്. പരലോകത്ത് മഹ്ശറയിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടും, അല്ലെ, വേർപ്പിൽ മുങ്ങിക്കിടക്കും, മൂക്ക് വരെ വേർപ്പിൽ മുങ്ങിയ മനുഷ്യന്മാരുണ്ടാവുന്നതാണ് ഹദീസിലുള്ള. അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോ വിചാരണ അല്ലാതെ കുറേ കാലം കഴിയാണ്. ഇപ്പം ആളുകള് ആദ്യം ആദം നബിന്റെ അടുക്കൽ, പിന്നെ നൂഹിന്റെ നബിന്റെ അടുക്കൽ, പിന്നെ ഇബ്രാഹിം നബിന്റെ അടുക്കൽ, പിന്നെ മൂസാ നബിന്റെ അടുക്കൽ, പിന്നെ ഈസാ നബിന്റെ അടുക്കൽ, ഇവരുടെ അടുക്കലൊക്കെ ചെല്ലും. നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ഓരോരുത്തരുടെ മാറി മാറി ചെല്ലുക, എന്തിനാണ്? ഇവിടെ നിന്ന് കഴിച്ചിലാക്കി തരണം. ഒന്നുക സ്വർഗത്തിൽ അല്ല നരകത്തിൽ, അല്ലെ, സാധാരണ നാട്ടിൽ പറയുന്നത് തൂക്കാനാണെങ്കിൽ തൂക്കാം ഇരിക്കും, ഇങ്ങനെ ഇങ്ങനെ നിർത്തുന്നത് അറിയും. എന്തെങ്കിലും തീരുമാനമാക്കണം. അങ്ങനെ ഇവരോടൊക്കെ ചെന്ന് പറയുമ്പോ ഓരോരുത്തരും ഒഴിഞ്ഞു മാറും, എനിക്കിത് പറയാൻ കഴിയില്ല, ഞാൻ ഇന്നെ തെറ്റ് ചെയ്ത ആളാണ്. അവസാനം മുഹമ്മദ് നബിനോട് ചെന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനടുക്കൽ ചെന്നിട്ട് ആവശ്യപ്പെടും, അപ്പൊ നീ ചോദിച്ചോ എന്നുള്ള പറയും. അങ്ങനെ സുജൂദിൽ കിടക്കും. സുജൂദിൽ കിടന്നിട്ട് അള്ളാഹു ദുനിയാവിൽ പഠിപ്പിച്ചു കൊടുക്കാത്ത പല വിക്കറുകളും കാര്യങ്ങളൊക്കെ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹുനെ മഹത്വപ്പെടുത്താൻ. അതൊക്കെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കും. അപ്പൊ തല ഉയർത്തിക്കോ, ചോദിച്ചോ, നിനക്ക് ചോദിച്ചത് നൽകാം എന്ന് പറയും. അപ്പോഴാണ് അള്ളാഹു ഈ ശുപാർശ സ്വീകരിക്കുകയും വിചാരണക്കെടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വലിയ ശുപാർശ എന്ന് പറയുന്നത്. പിന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, നരകത്തിൽ പോയ തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും. അതുപോലെ തന്നെ അബൂത്വാലിബ് മൂത്താപ്പക്ക് വേണ്ടി നബി ശഫാഅത്ത് നടത്തുന്നുണ്ട്. അബൂത്വാലിബ് മുസ്ലിം ആയിരുന്നു, ആണ് എന്നാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ വിശ്വസിക്കുന്നത്. ഷിയാക്കളിലും അങ്ങനെ വിശ്വാസമുണ്ട്, അബൂത്വാലിബിനെ അള്ളാഹു മുസ്ലിം ആക്കിയിട്ടുണ്ട്. എന്നാൽ അബൂത്വാലിബ് മുശ്രിക്ക്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാണ്? അബൂത്വാലിബിനാണ്. അബൂത്വാലിബ് നരകത്തിന്റെ നടുവിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അബൂത്വാലിബിനെ നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും ചെറിയ ശിക്ഷ കാലിൽ അണിയിക്കുന്ന രണ്ട് ചെരുപ്പാണ്. ആ ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് തളർക്കും, ചെരുപ്പിട്ടാൽ തലച്ചോറ് തളർക്കും. അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അതാണ് ആർക്ക്? നബിന്റെ മൂത്താപ്പ അബൂത്വാലിബിന്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നടുവിൽ നിന്ന് വക്കത്തേക്ക് കൊണ്ടുവന്നത്? അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ടാണ് എന്ന് ഹദീസ് കാണാം. എന്നാലും എന്താകുന്നില്ല, നരകത്തിൽ രക്ഷപ്പെടുന്നില്ല. അത്ര ഒരു ഇളവ് കൊടുത്തത് എന്തിനാണ്? ഇസ്ലാമിനും നബിക്കും വേണ്ടി അബൂ താലിബ് നൽകിയ സംരക്ഷണവും സേവനവും മുൻനിർത്തിയാണ്. അപ്പൊ ശഫാഅത്തുണ്ട്, പക്ഷെ തോന്നിയ ആളുകൾക്ക് വേണ്ടി തോന്നിയതുപോലെ ശഫാഅത്ത് നടത്താൻ സാധ്യമല്ല. ശഫാഅത്ത് കൊണ്ട് അന്യായമായി ആരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കുകയില്ല. അപ്പൊ അത് വിചാരിച്ച് ആരോടും ദുആ ചെയ്തിട്ട് കാര്യമല്ല. ഇനി ശഫാഅത്ത് ചോദിക്കേണ്ടത് ആരാ? അള്ളാഹുവോട്. കാരണം ശഫാഅത്ത് അനുവാദം കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ശഫാഅത്ത് തരണേ എന്ന് ചോദിക്കേണ്ടതും നബിനോടല്ല, ആരോടാണ്? അള്ളാഹുവിനോട്. ഇനി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു ഇൽമ് എന്നാണ് നമുക്കറിയാം, അറിവ്. യഅലമു അല്ലാഹു അറിയുന്നു. മാ ഒന്ന്, ബൈന ഐദീഹിം എത് എന്നാ കൈ, ബൈന ഐദി എന്നാൽ മുമ്പിൽ നിന്ന്. ബൈന ഐദീഹിം അവരുടെ മുമ്പിലുള്ളത് അല്ലാഹു അറിയും. വമാ ഖൽഫഹും, ഖൽഫ് എന്നാ പിന്നിൽ. വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളത്, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നു. ഇത് മനുഷ്യന്മാർക്ക് കഴിയോ? എത്ര വലിയ ഔലിയാകട്ടെ, മുമ്പിലുള്ളതും ബാക്കിലുള്ളതും അറിയാൻ പറ്റും? ഭൂതവും ഭാവിയും അറിയാൻ കഴിയും? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ, ഒരൊറ്റ സംഭവം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഒരു യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി അവര് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. നേരം വെളുക്കാൻ നേരത്ത് യാത്ര വീണ്ടും തുടർന്നു. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകപ്പുറത്തുള്ള കൂടാരം അതെടുത്തിട്ട്, ഇപ്പൊ നമ്മളെ കാളവണ്ടിന്റെ മുകളിൽ കൂടുണ്ടാവില്ലേ, കുതിരവണ്ടിന്റെ മുകളിൽ കൂടുണ്ടാവും, അതിനാണ് ഹൗദജ് അല്ലെങ്കിൽ റഹല് എന്ന് പറയാം. അതെടുത്തിട്ട് കട്ടിലും ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചു. ആയിഷ കയ്യിലുണ്ട് എന്നുള്ള നിലക്ക് യാത്ര തുടർന്നു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ മലമൂത്ര വിസർജ്ജനത്തിന് വേണ്ടി പോയതായി. വന്നപ്പോഴേക്കും എല്ലാരും പോയിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം ഒറ്റക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ കൂട്ടത്തിലുണ്ട്, അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള പ്രഗത്ഭരായ സഹാബികളുണ്ട്. എന്റെ ഭാര്യ ഈ ഒട്ടകത്തിന്റെ പുറത്തെടുത്ത് വെച്ച കൂടാരത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല? നബിക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ നൂറുകണക്കിന് സഹാബികളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്. ഈ ഔലിയാക്കന്മാർക്കും സാധിച്ചില്ല, നബി നിങ്ങളെ ഭാര്യ കൂട്ടിലില്ലട്ടോ, അത് മലമൂത്ര വിസർജ്ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ പോയതാണ്, അറിയാൻ പറ്റിയോ? ഇല്ല. അപ്പോ ഗൈബ് അറിയാൻ അള്ളാഹു അല്ലാത്ത ആർക്കും സാധിക്കുകയില്ല. ഇപ്പൊ ഈ കൊല്ലവും കഴിഞ്ഞല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് ജില്ലയിൽ പിന്നെ എന്താണ് സ്ഥലത്തിന്റെ പേര്, ഉരുവട്ടുണ്ട് നമ്മുടെ നാട്ടില്, പൂഞ്ചോല. പൂഞ്ചോലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അപ്പൊ ഒരു ഒരു തങ്ങളൊരു മുസ്ലിയാര് വന്നിട്ട് അടങ്ങുന്നുണ്ട്, അവിടെ കുഴിച്ചോ, അവിടെ മയ്യത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ കുഴിച്ചേട്ടിന് മയ്യത്ത് കിട്ടിയെന്നാണ്. ഒരു യന്ത്രവും വേണ്ടി വന്നില്ല, ആളുകൾ പ്രചരിപ്പിച്ചതാണ്. നബിക്ക് നബിന്റെ ഭാര്യ ഈ കൂടാരത്തിനുള്ളിലില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വീണുപോയ മാല തെരഞ്ഞു സഹാബികൾ. ആയിഷ ബീവിന്റെ മാല വീണുപോയി, കൊറേ തെരഞ്ഞു, കിട്ടിയില്ല. അവസാനം കിടന്ന ഒട്ടക എണീച്ചപ്പോ ഒട്ടകത്തിന്റെ അടിയിൽ കിട്ടി. ആയിഷ ബീവിനേക്കാൾ വലിയ ബീവി ഉണ്ടോ? ഈ ബീവിക്ക് മനസ്സിലായില്ല ഒട്ടകത്തിനടി ഞാൻ തരുന്ന മാല ഉണ്ട്, പിന്നെങ്ങനെ ഈ തങ്ങൾക്കും മൂലിയർക്കും ഭൂമിയിലടിയിൽ ഉരുൾപൊട്ടിന്റെ അടി കിടക്കുന്ന മയ്യത്ത് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയാം. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹുവിൻ അറിയാം. ഇവിടെ പണ്ഡിതന്മാർ മൂന്ന് തരം വ്യാഖ്യാനം പറഞ്ഞത് കാണാം. അവർക്ക് മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് അള്ളാഹുവിൻ അറിയാം. വമാ ഖൽഫഹും അവർക്ക് ശേഷം എന്നാൽ അവർ മരിച്ചതിന് ശേഷം എന്താണുള്ളത് അള്ളാഹുവിന് അറിയാം. വേറെ വ്യാഖ്യാനം, മാ ബൈന ഐദീഹിം അവരുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ടെന്താ, മരണശേഷം പരലോകമാണ്. പരലോകത്തെന്താണ് ഉണ്ടാകാൻ പോവുക അള്ളാഹുവിന് അറിയാം. വമാ ഖൽഫഹും പിന്നിൽ ദുനിയാവ്, ദുനിയാവിലുള്ളത് എന്താണ് അള്ളാഹുവിന് അറിയാം. മൂന്നാമത്തെ വ്യാഖ്യാനം, മാ ബൈന ഐദീഹിം അവർ അവരുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ അവർ പരസ്യമാക്കിയത്, മാ ഖൽഫഹും എന്നാൽ അവർ ഒളിപ്പിച്ചു വെച്ചത്, മറച്ചു വെച്ച് ചെയ്ത കാര്യങ്ങൾ, രഹസ്യവും പരസ്യവും. അപ്പൊ ഇതെല്ലാം മൂന്ന് തരത്തിൽ പറഞ്ഞത് കാണാം, മൂന്നും ഉൾക്കൊള്ളുന്നതാണ്. മരണത്തിന് മുമ്പോ മരണത്തിന് ശേഷമോ ദുനിയാവിലോ ആഖിറത്തിലോ പരസ്യമാക്കിയതോ രഹസ്യമാക്കിയതോ ഇതെല്ലാം അറിയാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിൻ വലാ യുഹീതൂന നമ്മള് വീടിനൊക്കെ ചുറ്റുമതിൽ കിട്ടും.
എന്താണ് ഹാഇഫ് എന്ന് പറയും, ചുറ്റുമതിൽ, കന്മതിൽ. അഹാത്ത എന്നാൽ ചുറ്റിപ്പുതിയുക. ഒന്നിനെയും വലയം ചെയ്യാൻ സാധിക്കുകയില്ല. മിൻ ഇൽമിഹി, അവന്റെ അറിവിൽ നിന്നുള്ള ഒന്നിനെയും വലയം ചെയ്യാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവ് എന്താണ് എന്ന് അതിൽ നിന്ന് എല്ലാം പോകട്ടെ, അല്പം പോലും അറിയാൻ അള്ളാഹുവിന്റെ വൃത്തികളായ ആർക്കും സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ആര് പറഞ്ഞു തരണം? അള്ളാഹു നമുക്ക് പറഞ്ഞു തരണം. അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരണം, എന്നാലേ നമുക്കറിയുള്ളൂ, അല്ലാതെ ആർക്കും അറിയില്ല. ഇപ്പൊ മാലപ്പാട്ടിന്റെ അകത്ത് കാണാം, എന്താണ് അള്ളാഹുവിന്റെ അറിവിന്റെ അക്ഷരങ്ങൾ എത്രയാണ് എന്ന് അബ്ദുൽ ഖാദർ ജീലാനിക്ക് അറിയാം. അള്ളാഹുവിന്റെ അറിവിന്റെ അക്ഷരങ്ങൾ എത്രയാണ് എന്ന് ആർക്കറിയാം? അബ്ദുൽ ഖാദർ ജീലാനിക്ക് അറിയാം. അള്ളാഹ് അവിടെ എന്താ പറയണത്? അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നും മനുഷ്യർക്ക് സൂക്ഷ്മമായി അറിയാൻ സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഈ ആയത്തിനെതിരാണ് മാലെ പറയുന്ന കാര്യം. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ വലായുഹീതൂന, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ബിശൈഇൻ, ഒന്നിനെയും. മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട ഒന്നിനെയും. ഇല്ലാ ബിമാ ശാഹ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചത് നമുക്ക് പഠിപ്പിച്ചു തന്നാലല്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവന്റെ കുർസി വിശാലമായിരിക്കുന്നു. എന്നാൽ വിശാലമാവുക, ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ കുർസി വിശാലമായിട്ടുണ്ട്. അത് സമാവാത്തി, ആകാശങ്ങളെയും. വൽ അർള, ഭൂമിയെയും. അപ്പൊ ആകാശം ഭൂമി എന്നുള്ളതാണ് ലോകം. ഈ ലോകത്തെ മുഴുവൻ വിശാലമായതാണ് അള്ളാഹുവിന്റെ കുർസി. ഇനി കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സാധാരണ ഭാഷയിൽ കുർസി എന്ന് പറഞ്ഞാൽ കസേര, പീഠം. അതുപോലെ തന്നെ രാജപീഠം, രാജാവിന്റെ ഇരിപ്പിടം, അല്ലെങ്കിൽ രാജാവിന്റെ ഔദ്യോഗിക ഇരിപ്പിടം. ഇതിനൊക്കെ എന്ത് പറയും? കുർസി എന്ന് ഉപയോഗിക്കും. ഇവിടെ കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ അറിവ്, കഴിവ്, മഹത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല. കുർസി എന്ന് വേണമെങ്കിൽ പീഠം എന്ന് ഭാഷാർത്ഥം പറയാം. പക്ഷെ അള്ളാഹുവിന്റെ കസേര, നമ്മുടെ കസേര പോലെ ഒരു കസേര, നാല് കാലുണ്ട്, സൈഡിൽ രണ്ട് കൈയുണ്ട്, ബാക്കോട്ട് ചാരാണ് സാധനമുണ്ട്, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തതാണ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അള്ളാഹു ആയാല. അപ്പൊ പിന്നെ കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വിശദീകരിക്കപ്പെടുന്ന കാര്യം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളിലും വന്നിട്ടുള്ളത്, കുർസി എന്ന് പറഞ്ഞാൽ മൗളിയുൽ ഖദമൈൻ, അള്ളാഹുവിന്റെ രണ്ട് കാലുകൾ വെക്കുന്ന, പാദം വെക്കുന്ന സ്ഥലം. അള്ളാഹുവിന്റെ രണ്ട് പാദങ്ങൾ വെക്കുന്ന സ്ഥലം. അതുപോലെ മറ്റൊരു റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു മരുഭൂമി, ഒരു മരുഭൂമി മനസ്സിലാക്കും. മരുഭൂമി, ഗൾഫ് പോകാത്ത ആളുകൾക്ക് മരുഭൂമി മനസ്സിലാവില്ല, അല്ലെങ്കിൽ വല്ല രാജസ്ഥാനിലും പോയി നോക്കണം. മരുഭൂമി എന്താന്ന് കാണണമെങ്കിൽ ഗൾഫിലോ രാജസ്ഥാനിലോ പോയാലോ മരുഭൂമി മനസ്സിലാവുള്ളൂ. ചാലമായി മേലോട്ട് നോക്കിയ ആകാശം, നിലത്ത് നോക്കിയാലോ ആകാശം. അതെങ്ങനെ നിലത്ത് ആകാശം കാണുന്നത്? പരന്നിറക്കണ സ്ഥലമാണ്. അപ്പൊ ആകാശം നിലത്ത് മുഖ്യമായി തോന്നും, വേറൊന്നും കാണാണ്ടാവില്ല. അങ്ങനെ ഒന്നുമില്ലാതെ പരന്നു കിടക്കുന്ന ഭൂമി, അതാണ് മരുഭൂമി. ചെടിയില്ല, മരമല്ല, ചെറിയ മുൾച്ചെടികളൊക്കെ കാണും, ബിൽഡിംഗ് ഇല്ല, ആൾത്താമസമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ മരുഭൂമിയിൽ ഒരു വള കൊണ്ടുപോയി വെക്കുക, ഒരു മരുഭൂമിയിൽ ഒരു വള. ഈ വളയുടെ സ്ഥാനത്താണ് എന്ത്? അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്നു. മരുഭൂമി എന്താണ്? അർശ്. അള്ളാഹുവിന്റെ അർശ് മരുഭൂമിയായി കണക്കാക്കുക. മരുഭൂമിയിൽ വെച്ച വള എന്തായി കണക്കാക്കുക? കുർസിയായി കണക്കാക്കാം. ഇനി ആ കുർസിയിൽ ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ ഏഴ് ആകാശങ്ങളും ഭൂമി, ആകാശത്തിന്റെ പരിധി എത്രാന്ന് ഇപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാവില്ല, അത്ര വിശാലമാണ്. ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ ഉൾക്കൊള്ളാൻ മാത്രം എന്തുണ്ട്? അള്ളാഹുവിന്റെ കുർസിയുണ്ട്. ആ കുർസി എന്ന് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെയാണെങ്കിൽ എന്താണ്, അള്ളാഹുവിന്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ്. അപ്പൊ പിന്നെ അർശ് എന്ന് പറഞ്ഞത് എത്രത്തോളം വിശാലമായിരിക്കും? ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ വിശാലമാണ് അള്ളാഹുവിന്റെ കുർസി. ആ കുർസി മരുഭൂമിയിൽ വെച്ച ഒരു വളയെ പോലെയാണ്, മരുഭൂമിയോളം വിശാലം, അല്ലെങ്കിൽ അതുപോലെ വിശാലമാണ് എന്ത് അർശ്. അപ്പൊ അതിന്റെ വലുപ്പത്രയും നമുക്ക് പറയാൻ കഴിയില്ല, ഇല്ലേ. അപ്പൊ ഇത് ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഒരു കുട പോലെ, ഇപ്പൊ ലോകം ആകാശത്തിന്റെയും ഭൂമിന്റെ മേലെ ഒരു കുട പിടിക്കാം. അപ്പൊ ആ കുടന്റെ താഴെ വരും എന്ത്? ആകാശങ്ങളും ഭൂമിയും. അപ്പൊ ആ കുടയെ പോലെ അള്ളാഹുവിന്റെ കുർസി മനസ്സിലാക്കിയാൽ, മനസ്സിലാൻ വേണ്ടി അദ്ദേഹം വിശദീകരിച്ചതാണ്, കൊട പോലെ കുർസി, അതിനടിയിൽ ആകാശങ്ങളും ഭൂമിയും. അപ്പൊ പിന്നെ അർശോ അതിനേക്കാൾ വിശാലമായ. അപ്പൊ ഇത് വളരെ ചുരുക്കത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞാൽ, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഇതിന് അധികാരമെന്നോ അധികാര പീഠം എന്നോ പറയാൻ പറ്റില്ല. പിന്നെ അർശും കുർസിയും രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ആലങ്കാരികമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതും ശരിയല്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിലാണ് എന്ന് ഹദീസിലുണ്ട്. കാരണം അർശ് അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിലാണ്. ഇനി കുർസി അള്ളാഹുവിന്റെ പാദം വെക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അർശും കുർസിയും രണ്ടല്ല, ആലങ്കാരികമായ പ്രയോഗമല്ല എന്ന് പറയാൻ കാരണം അത് വെള്ളത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലങ്കാരികമായ ഒരു വസ്തുവിനെ കുറിച്ച് പിന്നെ വെള്ളത്തിലാണ് എന്ന് പറയേണ്ടതില്ല. പിന്നെ സ്വർഗത്തിന്റെ മധ്യഭാഗം, അതാണ് ഫിർദൌസ്. ഫിർദൌസിന്റെ മേൽപ്പുര എന്ന് പറയുന്നത് എന്താണ്? എന്താ അറിയോ? സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലം, മെച്ചപ്പെട്ട സ്ഥലം ഫിർദൌസ്. ഫിർദൌസിന്റെ മേൽപ്പുര, മേൽഭാഗം അള്ളാഹുവിന്റെ അർശ്. അർശിനെ എട്ട് മലക്കുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിൽ വന്നതാണ്, എട്ട് മലക്കുകൾ അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്നു. അപ്പോ ആലങ്കാരികമായ ഒരു സംഗതിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമാണെങ്കിൽ, അത് വഹിക്കാൻ എന്തിനാണ് മലക്ക്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഇത് ആലങ്കാരിക പ്രയോഗമാണ് എന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. ഹദീസ് കൊണ്ട് തന്നെ സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹുവിന് അർശുണ്ട്, ആ അർശിലാണ് അള്ളാഹു ഉള്ളത്. അർശിൽ അള്ളാഹുവിന്റെ രണ്ട് പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് കുർസി. ആ കുർസി തന്നെ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. ഇനി ആലോചിച്ചു നോക്കി, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അതിനെ രണ്ടിനെയും സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആദയ ഊതു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക. വലായ ഊതു ബുദ്ധിമുട്ടിക്കുന്നില്ല, ഹൂ അവനെ, ആരെ? അള്ളാഹുവിനെ. എന്ത് ബുദ്ധിമുട്ടിക്കുകയില്ല? ഹെഫ്മു ഹുമ, ഹെഫ് പറഞ്ഞാൽ പരിപാലിക്കുക, സംരക്ഷിക്കുക. ഹുമ അത് രണ്ടും, ഏതാ ഇത് രണ്ടും? മുമ്പെന്താ പറഞ്ഞത്? ആകാശങ്ങളും ഭൂമിയും. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹുവിന്റെ കുർസി ഉൾക്കൊണ്ടിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിനെ യാതൊരു ബുദ്ധിമുട്ടും ഏൽപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീട്, ഭാര്യയും മക്കളെയും വീടും ഒക്കെ കൊണ്ടിടക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുന്നത് തന്നെ പോയി എന്നാൽ തന്നെ എന്താണ്, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവും ഇത് മര്യാദയ്ക്ക് കൊണ്ടിടക്കാൻ. ഒരു രാജ്യം, ഒരു ഭരണാധികാരി വളരെ നല്ല നിലക്ക് ഭരിച്ചു, ഭരിക്കുന്നു എങ്കിൽ പോലും അത് നല്ല നിലക്ക് കൊണ്ടു നടക്കാൻ അയാൾ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നു. അല്ലെ, ഏത് ഭരണാധികാരിയുടെ പക്ഷേ മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണ്? ഉറക്കില്ല. കാരണം എന്താ? പ്രയാതി പ്രശ്നങ്ങൾ ഉണ്ടാവും, വൈകി ഉറങ്ങുന്നു, നേരത്തെ എഴുന്നേൽക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നത് അള്ളാഹുവിന് ഒരു വിഷയവുമല്ല. അള്ളാഹുവിന് ഒരു നിലക്കും അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ കാവൽ അള്ളാഹുവിനോടല്ലാതെ നമ്മൾ ചോദിക്കുകയില്ല. അപ്പൊ മൊയ്തീൻ ഷെയ്ഖേ, അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ ജീലാനി, കാക്കണേ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താ? ലോകത്തെ മുഴുവൻ ഒരു തളർച്ചയും ക്ഷീണവും പ്രയാസവും കൂടാതെ സംരക്ഷിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടാണ് എന്ത് ചെയ്യേണ്ടത്? കാവലിനെ ചോദിക്കേണ്ടത്. ലോകത്ത് ആര് എന്ത് സംരക്ഷിക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, അവനവന്റെ കീഴിലുള്ള വസ്തുവാണെങ്കിൽ പോലും. അപ്പോ ഹാഫിളായ സംരക്ഷകനായ അള്ളാഹുവിനോടാണ് എന്ത് ചെയ്യേണ്ടത്? കാവൽ ചോദിക്കേണ്ടത്. നബിയെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, അമ്പർത്തങ്ങളെ കാക്കണേ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്കാർക്കും സംരക്ഷിക്കാൻ സാധ്യമല്ല. സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. വഹുവൽ അലിയുൽ അദീം വലാ യഊദുഹു ഹിഫ്ളുഹുമ വഹുവൽ അലിയുൽ അദീം. ഇനി അള്ളാഹു ആരാണ്? അൽ അലിയു അലി. നമ്മൾ നാട്ടിൽ പേരിടേണ്ട ആൾക്കാർക്ക് അലി അലി ആലി അല്ലേ. ഈ ആലി എന്നൊക്കെ പറഞ്ഞത് ആലി എന്നാണ്. ആലി അലി എന്ന് പറഞ്ഞത് അലി അലി റളിയല്ലാഹു അൻഹു. ഇവിടെ അൽ അലിയു എന്ന് പറഞ്ഞാൽ ഉന്നതൻ. ഉന്നതൻ എന്ന് പറയുമ്പോ രണ്ട് നിലക്ക് മനസ്സിലാക്കണം. ഒന്ന്, കഴിവ് കൊണ്ട് ഉന്നതൻ ആരാ? അള്ളാഹുവാണ്. എല്ലാ അള്ളാഹുവിനെ പോലെ ഉന്നതനായ ഒരാളും. ഇനി സ്ഥാനം നോക്കിയാൽ സ്ഥാനവും പദവിയും ആ നിലക്കും ഉന്നതൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ എല്ലാരെക്കാളും മേലെയാണ്. രണ്ടും മനസ്സിലാക്കണം. എല്ലാ സൃഷ്ടികളെക്കാളും മഹാനും ഉന്നതനും ആരാണ്? അള്ളാഹുവാണ്. എല്ലാം അലായി എഴുതുന്നാൽ മേലെയാവുക എന്ന് അർത്ഥമുണ്ട്. അപ്പൊ അള്ളാഹ് എല്ലാറ്റിന്റെയും മേലെയുള്ളവൻ അതാരാ? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അള്ളാഹു എവിടെ? ഇപ്പോ പലരും പറയും, മുമ്പ് കാലത്ത് മുജാഹിദുകൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താ? അള്ളാഹു എവിടെ? അള്ളാഹു ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അള്ളാഹു ബിക്കുല്ലി മക്കാൻ എവിടെ ഉള്ളത്? എല്ലാ സ്ഥലത്തും ഉണ്ട് അള്ളാഹു, എല്ലായിടത്തും ഉണ്ട്. ഇത് പഴച്ച വിശ്വാസമാണ്. അള്ളാഹു എവിടെയാണ്? ഖുർആനിൽ തന്നെ പറഞ്ഞു, അമിൻതും മൻ ഫിസ്സമായി. സൂറത്തുൽ മുൽക്ക് തബാറക്ക കാണാതെ പഠിച്ചിട്ടുണ്ടാവും പലരും, ഓതുണ്ടാവും രാത്രി. മൻഭിസ്തമായി, ആകാശത്തുള്ളവരെ കുറിച്ച് നിങ്ങൾ നിർഭയരാവുകയാണോ? അപ്പൊ അള്ളാഹു എവിടെയാണ്? ഭൂമിയിലല്ല, ആകാശത്താണ്. ആകാശം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന പുകയല്ല, ഈ കാണുന്ന വെള്ള സാധനമല്ല. അത് പ്ലേറ്റ് കയറിയാലും താഴത്തും കാണാം. അപ്പൊ ആകാശം താഴത്തായിപ്പോ. ഇവിടെ നോക്കിയപ്പോ വെളുത്തിട്ട് കാണില്ലേ? ഇത് കാണമേ കാണാം. വിമാനത്തിൽ കയറി മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ, താഴോട്ട് നോക്കണ്ട, നേരെ നോക്കിയാൽ തന്നെ കാണാം എന്ത്? ഈ സാധനം. അപ്പൊ നമുക്ക് ആകാശം താഴത്തായി തോന്നും. അപ്പൊ ഇത് ആകാശമല്ല കാണുന്നത്, ഇത് കാർമേക കൂട്ടങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ അപ്പുറം ഏഴാകാശങ്ങളുണ്ട്. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അതിനാണ് ഉപരിലോകം എന്ന് പറയുന്നത്. അതാണ് ശരിക്കും സമാധാനം. അള്ളാഹു എവിടെയാണ്? സമായി ഉപരിലോകത്താകുന്നു. അപ്പൊ എല്ലാറ്റിന്റെയും മേലെ പദവി കൊണ്ടും നിലകൊള്ളുന്ന സ്ഥാനം കൊണ്ടും അള്ളാഹുവാണ് മേലുള്ളത്. അതിന് തെളിവായി പണ്ഡിതന്മാർ ഇത് പറഞ്ഞു കാണാം. വഹുവൽ അലിയു, പദവി കൊണ്ട് ഉന്നതനാണ്, സ്ഥാനം കൊണ്ടും അള്ളാഹു മേലെയാണ്. അൽ അലീം, അള്ളാഹു മഹത്തായവനുമാകുന്നു. ഒരു വട്ടം കൂടി അർത്ഥം പറയാം. അള്ളാഹു അള്ളാഹു ലാ ഇലാഹ, ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇല്ലാഹുവ, അവനല്ലാതെ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യു, എന്താ പറഞ്ഞത് പറയാം. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂമു, ജഗന്നിയന്താവ്. ഇനി വേണ്ട സാധാരണ മലയാളത്തിൽ പറയാം, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല. സിനതുൻ, മയക്കമോ വലാ നൗമുൻ, ഉറക്കമോ പിടികൂടുകയില്ല. ലഹു, അവനുള്ളതാണ്. മാ ഫിസ്സമാവാത്തി, ആകാശങ്ങളിലുള്ളതും. വമാ ഫിൽ അർളി, ഭൂമിയിലുള്ളതും. മൻ, ആരുണ്ട്? ദല്ലദി, യാതൊരുത്തനായി. മൻ ദല്ലദി, യാതൊരുവനായി ആരുണ്ട്? യശ്ഫഉ, ശിപാർശ ചെയ്യുന്ന. ഇനി കൂട്ടി പറഞ്ഞാൽ, മൻ ദല്ലദി യശ്ഫഉ, ശിപാർശ പറയുന്നവനായി ആരാണുള്ളത്? എവിടെ? ഇന്ദഹു, അള്ളാഹുവിന്റെ അടുക്കൽ. ഇല്ലാ ബിഇദ്നിഹി, ഇതിന് തന്നെ അനുവാദം. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദം കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയുന്നവനായി ആരുണ്ട്? ആരുണ്ടെന്ന് വെച്ചാൽ ഒരാളില്ല എന്നർത്ഥം. യഹലമു, അള്ളാഹു അറിയും. മാ, ഒന്ന്. ബൈന ഐദീഹി, ശരിക്കും വാക്കിനർത്ഥം അവരുടെ കൈകൾക്കിടയിലുള്ളത് എന്നാണ്. ഏത് നല്ല കൈ? ഐദി, കൈകൾ. ബൈന ഐദി, കൈകൾക്കിടയിൽ എന്നാൽ മുമ്പിലുള്ളത്. അതിന്റെ മൂന്ന് വ്യാഖ്യാനങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അവരുടെ മുമ്പിലുള്ളതും അവനറിയും, വമാ ഹൽഫഹും അവരുടെ പിന്നിലുള്ളതും അവനറിയും. വലാ യുഹീതൂന അവർ വലയം ചെയ്യുകയില്ല, ബിശൈഇൻ ഒന്നിനെയും. വലയം ചെയ്യുന്ന ഭാഷാർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത് വലാ യുഹീതൂന ബിശൈഇൻ ഒന്നിനെയും അവർക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇവിടെ അവർ എന്നാരാ? അള്ളാഹുടെ സൃഷ്ടികൾ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, നബിമാരാകട്ടെ, സാലിഹികളാകട്ടെ, ഒരാൾ ഒരാൾക്കും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്ത്? മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നും. ഇല്ലാ ബിമാശാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളല്ലാതെ മറ്റൊന്നും സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച്. അപ്പൊ അവൻ പഠിപ്പിച്ചു തരണം. വിശാലമായിട്ടും ആയിരിക്കുന്നു കുർസിയുഹു, അള്ളാഹുവിന്റെ കുർസിയ്, അസ്സമാവാത്തി ആകാശങ്ങളെയും, വൽ അർള ഭൂമിയെയും. അവന്റെ കുർസിയ് ആകാശങ്ങളെയും ഭൂമിയെയും വിശാലമായിരിക്കുന്നു എന്നാ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. കുർസി എന്ന് പറയുമ്പോ ഒരിക്കലും കസേര എന്ന് മനസ്സിലാക്കരുത്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും ദുനിയാവിലുള്ളതിനോട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പാടില്ല. വലാ യഊദു ഹു, അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. അത് രണ്ടിന്റെയും സംരക്ഷണം. ഏത് രണ്ടിന്റെയും? ആകാശത്തിന്റെയും ഭൂമിയുടെയും സംരക്ഷണം. വഹുവ, അവനാകട്ടെ, അൽ അലിയു ഉന്നതനാകുന്നു, അൽ അലീമു മഹാനുമാകുന്നു. അപ്പൊ ഇതാണ് അഅലമു ആയ. ഇനി ഇമാം നസായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് നിർത്തുക. മൻ ഖറഅ ആയത്തൽ കുർസി ദുബുറ കുല്ലി സലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ എപ്പോഴും, ദുബുറ കുല്ലി സലാത്തിൻ എല്ലാ ഫർള് നമസ്കാരത്തിന്റെയും ശേഷം, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ തടയുകയില്ല, ഇല്ലാ അൻ യമൂത അവൻ മരിക്കുക എന്നതല്ലാതെ. അപ്പൊ നമ്മള് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി. അഅലമു ആയത്താണ്, എല്ലാ ഫർള് നമസ്കാരത്തിന്റെയും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവന് സ്വർഗം ഉറപ്പാണ്. സ്വർഗത്തിലെത്താൻ എന്തേ തടസ്സമുള്ളൂ? മരണമേ തടസ്സമുള്ളൂ. മരിക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. അപ്പൊ മരണമല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ തടയുകയില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. ആയത്തുൽ കുർസി ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്താൽ. ഇത് നസായി ഉദ്ധരിച്ച ഹദീസാണ്, സഹിഹായ ഹദീസാണ്. പക്ഷെ നമ്മളിൽ എത്ര ആളുകൾ ഇത് പാരായണം ചെയ്യാറുണ്ട്? ചിലപ്പോ ദിക്റിൽ ഉണ്ടാവും, ദിക്റ് എന്ന ചെല്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി ഓതണം. അത് ഓതുമ്പോ ഈ പറഞ്ഞ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ പരിഭാഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നിപ്പോ നെറ്റുള്ള ആളുകൾക്ക് ഫോണിലടിച്ചാൽ നോക്കിയാലൊക്കെ അർത്ഥം കിട്ടും. അർത്ഥം നമ്മൾ പഠിക്കുക, ആയത്ത് കാണാതെ പഠിക്കുക, എന്നിട്ട് എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഇല്ല. അതുപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ മറ്റു പല ഹദീസ് പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. നമ്മളൊക്കെ ഉറങ്ങിയിട്ടാണ് കിടക്കാറുള്ളത്. ഉറങ്ങിക്കിടക്കുക, കിടന്നുറങ്ങുക, രണ്ടും രണ്ടാണ്. കിടന്നുറങ്ങാൻ കിടന്ന് വിക്രമൊക്കെ ചെല്ലിയിട്ട് എന്ത് ചെയ്യാ? ഉറങ്ങുക. ഉറങ്ങിക്കിടക്കുക എന്നാലോ ഇങ്ങനെ തൂങ്ങിട്ട് പോയി വീകലാണ്. അപ്പൊ പിന്നെ വിക്രം ഉണ്ടാവില്ല, ദുആ ഉണ്ടാവില്ല, സൂറത്തുൽ ഇഖ്ലാസും മഅബിദത്തൈനി ഒന്നും ഉണ്ടാവില്ല, ഊതലും ഓതലും തടവലും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ? ഉറങ്ങാൻ. ആ കൂട്ടത്തിൽ ആയത്തുൽ കുർസി ഒരാൾ പാരായണം ചെയ്യുക. അത് പാരായണം ചെയ്താൽ എന്താണ്? ലൈ യസാല അലൈക മിനല്ലാഹി ഹാഫിദ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽ നിനക്കുണ്ടാകും. വലാ യഖ്റബക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ നിന്നെ ശൈത്താൻ ബാധിക്കുകയില്ല, നിന്റെ അടുക്കലേക്ക് വരികയില്ല, നിന്നെ സമീപിക്കുകയില്ല. അപ്പൊ പിശാചിന്റെ ഉപദ്രവം ഉറക്കി ഇല്ലാതിരിക്കാൻ സ്വപ്നം കണ്ട് ഞെട്ടിയുണരും ആളുകൾ. ദുസ്വപ്നം ആരിൽ നിന്നാണ്? ശൈത്താനിൽ നിന്നാണ്. നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്. ഹദീസ് ഉള്ളതാണ്. സത്യവിശ്വാസിയുടെ സ്വപ്നം എന്ന് പറയുന്നത് നുബുവത്തിന്റെ 46 ഒന്നാണ് എന്നും ഹദീസിലുണ്ട്. അപ്പൊ നല്ല സ്വപ്നം കാണുമ്പോൾ അള്ള കാണിച്ചിരുന്നാണ്. പേടിപ്പെടുന്ന സ്വപ്നമാണെങ്കിലോ, മോശം സ്വപ്നങ്ങളാണെങ്കിലോ, അത് ശൈത്താനിൽ നിന്നാണ്. അപ്പൊ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ശൈത്താൻ തന്നെ അടുക്കൂല, എന്റെ അടുക്കലേക്ക് വരികയേ ഇല്ല, സമീപിക്കുകയേ ഇല്ല നേരം വിളിക്കുന്നത് വരെ. അപ്പൊ ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണവും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കാവലും ഉണ്ടാകാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, അതാണ് ഹദീസ് പറഞ്ഞിട്ടുള്ളത്, ഇതാ അവൈത ഇലാ ഫിറാശിക, നിന്റെ വിരിപ്പിലേക്ക് നീ അഭയം തേടിയാൽ, ഫഖ്റ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഈ രണ്ട് സംഗതികളാണ് ഹദീസിൽ നബിസല്ലാസിലെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, രണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും. ഇത് ചെല്ലാറില്ലെങ്കിൽ നമ്മളതൊരു ശീലമാക്കണം. ഇതിന്റെ അർത്ഥസഹിതം അത് ഓർത്തുകൊണ്ട്, കാരണം എന്താ, അള്ളാഹിന്റെ കാവൽ. ഇപ്പൊ ഇത് റുഖിയ നടത്താൻ മന്ത്രം, എന്തെങ്കിലും ഇപ്പൊ ഇത് ഷിർക്കിന്റെ മന്ത്രം നടത്തുന്നേക്കാൾ അവനവന് നടത്താവുന്ന മന്ത്രം അയിൽപ്പെട്ടതാണ് എന്ത് ആയത്തിൽ കുറിച്ച് ചെയ്യൂത്. കാരണം എന്താ, അള്ളാഹുവിന്റെ അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ കഴിവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വചനം എന്ന നിലക്ക് റുഖിയയിൽ ആയത്തിൽ കുറിച്ച് റാഖിമാർ പാരായണം ചെയ്യാറുണ്ട്. നമുക്കത് സ്വയം റുഖിയായി ചെല്ലുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആഴമോ ആയത്ത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും, അള്ളാഹു ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഗുണങ്ങളും മഹത്വങ്ങളും ഒക്കെ മനസ്സിലാക്കി അവനെ ഉൾക്കൊള്ളുവാനും, അങ്ങനെ അള്ളാഹുവിനോട് മാത്രം കാവലിനെ തേടി അവനോട് ദുആ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളാകുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الاخرة